something that we studied was regarding the value of the Lord Jesus Christ.
മാത്രമല്ല സഭയിലും വിശ്വാസികളുടെ മധ്യത്തിലും കർത്താവിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
We also reminded ourselves that it is important that we bring about a situation where the Lord Jesus Christ has to be demanded.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനേമിയുടെ രീതിയും സ്വഭാവവും വാക്കുകളും കണ്ടിട്ട് മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്തു നിന്റെ പ്രിയൻ മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ.
The way the Shulamite acted through her words, others would wanted to come to know about her beloved.
ക്രിസ്തുവിനെ തന്നെ നന്ദിയെ പറ്റൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്ന വിശ്വാസികൾ
What means is when the believers would demand for Christ, even the preachers would go in teaching and distributing and feeding Christ to them. Today the demand is in prophecy and the believers who teach prophecy are growing.
ക്രിസ്തുവിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷകൻ കർത്താവിനെ തരാൻ ശ്രമിക്കുന്ന ആ ശുശ്രൂഷകൻ അറിയുന്നത് കൊടുക്കുവാൻ കയ്യിൽ ക്രിസ്തുവില്ല.
When a preacher tries to fulfill that demand, realizes that he doesn't have Christ.
അങ്ങനെ ഒരു സാഹചര്യമുണ്ട്.
There can be a situation like that.
ഗോലിയാസിന്റെ മുമ്പിൽ അങ്ങോട്ട് ഫുൾ സ്പീഡിൽ ഓടുന്നപ്പോൾ ശൗല് ചോദിച്ചു ഈ ബാലനേതാ പക്ഷെ പെട്ടെന്ന് പറയാണ് യജമാനനാണ് എനിക്ക് ഈ ചെറുക്കനെ കുറിച്ച് ഒരു കാര്യം
അറിഞ്ഞുകൂടാ.
ഞാൻ ഇന്നോട് പറയുകയായിരുന്നു, ഇസ്ഹാഖ് ചോദിച്ചു അപ്പ കുഞ്ഞാൾ എവിടെ. യേശുക്രിസ്തു അബ്രഹാമിന് ശേഷം ഏകദേശം ഒരു 2500 വർഷം മുമ്പ് കഴിഞ്ഞായിരിക്കും ഭൂമിയിൽ വന്നത്.
It is after 2500 years that Jesus Christ has come to Abraham.
എന്നാൽ അബ്രഹാമിനെ കുറിച്ച് കർത്താവിന്റെ ഹൃദയത്തിൽ ചെറിഷ് ചെയ്തിരുന്ന ഒരു ഒരു ചിന്തയുണ്ട്. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ നാമം കാണാൻ ആഗ്രഹിച്ചു കണ്ടും സന്തോഷിച്ചും
ഇരിക്കുന്നു.
തൃപ്തി കണ്ടിട്ട് സന്തോഷിക്കുക.
In Abraham, he was glad.
Christuvine kanda satisfaction kattuvan inna devathana namma jeevithilulla sadhikkunu. എന്റെ നാൾ കാണുവാനും കണ്ടും സന്തോഷിച്ചും ഇരിക്കുന്നു. അത് അതെങ്ങനെ ഉരുവിടുവാനും എന്തൊരു സ്വീറ്റ്നെസ് ആണ് ആ വാക്കുകൾക്ക്.
This is meditate on it.
Sunemi demand jeda sunemi demand jeda po sunemi kristone kodukkunga.
You find them giving it to them.
സുനേമി മറ്റൊന്നും കുറച്ചില്ലെ കുറിച്ച് ഒന്നും പറയത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ പ്രിയയെ കുറിച്ച് മാത്രം പറയുന്നു. അത് സുനേമിയിൽ പ്രഥമമായി ശ്രദ്ധിക്കേണ്ടിയാണ്. ഒരു ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ കർത്താവിനെ ഓട്ടക്കാരനാണ്.
ഐ ആം എ റണ്ണർ.
110 ഹഡിൽസിൽ
സിൽവർ മെഡൽ എനിക്ക് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു.
ഐ ഹാഡ് റിസീവ്ഡ് സിൽവർ മെഡൽ ഇൻ 110 ഹീറ്റ്സ്.
നേവിയിലും സ്കൂളിലും ഒക്കെ അനേക വട്ടം ചാമ്പ്യൻ ആയിട്ടുണ്ട്.
I've been a champion in Navy and school many times.
Navy represent cheyittundu.
I have represented the Navy.
Njangal oru aalune nokkumbol rendu karyamaanu nokkunnathu.
When we look at a runner, we look at two things.
Onnu avante physical fitness, oru avan nadannu varumbole avante etratholam ivan fit aanennu njangal alakkum.
As he, as a person runs, we
as he walks,
we will be able to realize how physically fit he is.
Rendavum njangal nokkunnathu ivan ഓടുമ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പഠിച്ചെടുത്തിട്ടുണ്ടോ എന്ന് നോക്കും.
സെക്കൻഡ് തിങ് വി ലുക്ക് അറ്റ് ദ ടെക്നിക് ദാറ്റ് യൂസസ് ഈവൻ ആസ് ഹി റൺസ്.
നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം, ആരും ഓടാമല്ല.
ഐ ടെൽ യു എ ടെക്നിക് റിഗാർഡിംഗ് റണ്ണിംഗ്.
നമ്മളൊക്കെ സാധാരണ നിലയിൽ ഓടുന്നത് മണ്ണിനെ തള്ളി പുഷ് ചെയ്ത് അല്ലേ, തള്ളി മുമ്പോട്ട് ഓടുകയാണ്.
വി യൂഷ്വലി പുഷ് ഓൺ ദ ഗ്രൗണ്ട് ആസ് വി റൺ ഫോർവേഡ്.
എന്നാൽ ഇന്റർനാഷണലി ഓടുന്നത് അങ്ങനെയല്ല.
But that's not how you need to run
international races. They don't run like that. അങ്ങനെയല്ല അവർ ഓടുന്നത്. അവർ ഓടുന്നത് കാല് തള്ളുന്നതിന് പകരം കാല് റേസ് ചെയ്ത് ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ 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 ആ പൊക്കുന്നതല്ല അവര് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, തള്ളുന്നതിലല്ല.
They remove their leg and they concentrate that way while they run.
അതിൽ അവരുടെ ഫോക്കസ് ഈ തള്ളല് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും, ഈ ഉയർത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ അവർ നമ്മളെ പോലെ അല്ല ഓടുന്നത്.
So if you were to look closely, they don't run like us.
അതിന്റെ ഗുണം എല്ലാം ചോദിച്ചാൽ കുറച്ച് ഊർജം മതി, ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്.
That means with least energy, they can run without much injuries.
എനിക്കൊരു ഏഷ്യൻ മെഡലിനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടായിരുന്നു എന്ന് എന്റെ കോച്ച് എന്നോട് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്.
My coach had mentioned once that I had all the possibilities of winning an Asia.
കാരണം ഫോറിനർ ഹഡിൽസ് എപ്പോഴും ഒരു കാല് ലീഡ് ലെക്കും ഒരു കാല് ലാഗ് ലെക്കും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാല് മുമ്പോട്ടും ഒരു കാല് പുറകോട്ടും.
ഇൻ 400 റൺ ദേർ ഇസ് ഓൾവേസ് വൺ ലെഗ് ഹഡിൽസ്, ദേർ ഇസ് എ ലീഡ് ലെഗ് ആൻഡ് ആസ് വെൽ ആസ് എ ലാഗ് ലെഗ്.
എന്നാൽ ഈ ലീഡ് ലെക്ക് വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പിന്നെ ചാടുന്നത്.
സോ ഇഫ് ദ ലീഡ് ലെഗ് ഡസന്റ് കം ആസ് ഇറ്റ് ഷുഡ്, then there is some amount of adjustment that is required.
എന്നാൽ രണ്ട് ലെഗും ലീഡ് ലെഗ് ആക്കാൻ പഠിച്ചാൽ പിന്നെ ചെക്കിംഗിൽ ഏത് കാലി വന്നാലും ചാടാൻ പറ്റും.
But if you can train yourself in such a way that both legs can be used as a lead leg, then it makes it all the easier.
ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ മേല.
I don't know what I say is truth. This is the true thing.
ഞാൻ ആരെയും രണ്ട് ലെഗ് പെർഫെക്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തവരെ കണ്ടിട്ടില്ല, അങ്ങനെ ആരും ഓടിയിട്ടില്ല. എന്നാൽ ഞാൻ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ട് ലെഗും ഒരേപോലെ യൂസ് ചെയ്യും. ഒരു കോച്ചിനെ നോക്കിയാൽ മണിക്കൂറുകൾ നോക്കിയെങ്കിലേ ഇയാൾക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നുണ്ടോ.
I've not seen anybody who can use both of their legs as the lead leg, but I have been able to do it, and a coach who would look at me can only find out after he closely looks at me.
അനേക മണിക്കൂറുകൾ ഞാൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചിട്ട് എന്റെ അടുത്ത് വന്ന കോച്ചസ് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യു ആർ യൂസിംഗ് ബോത്ത് ദ ലെഗ്.
ആഫ്റ്റർ മച്ച് സ്ക്രൂട്ടിനി ദ കോച്ചസ് ഹാവ് കം ആൻഡ് ടോൾഡ് മീ ദാറ്റ് യു ആർ യൂസിംഗ് ബോത്ത് ദ ലെഗ്സ് ആസ് എ ലീഡ് ലെഗ്.
ഞാൻ പറഞ്ഞത് ടെക്നിക് ഒരു വലിയ കാര്യമാണ്.
What I was trying to explain is the technique is very important thing.
അപ്പോൾ ഈ ഓട്ടം തികച്ചവർ പുതിയ നമ്മളാകുന്ന ഓട്ടക്കാരെ കാണുമ്പോൾ നമ്മുടെ ടെക്നിക്ക് കാണുമ്പോഴേ അവനെ ഡിസപ്പോയിന്റഡ് ആവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
Those of these who have already, people who had already run, even as they look at our techniques, they seem disappointed.
കാരണം നമ്മൾ ഇന്ന് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ചില ബൂസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്, ട്രിഗറിംഗ് പോയിന്റ്സ് ഉണ്ട്.
There are some areas that we boast about ourselves.
ദൈവത്തിന് വേണ്ടി എരിവോട് കൂടെ ജീവിക്കാൻ വേണ്ടി നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
There are some things that we use to enhance our walk with the Lord.
അതിലൊന്നാണ് നമുക്ക് കിരീടങ്ങളെ ലഭിക്കും.
And one of the things is the reward that we would receive.
അതുകൊണ്ട് നാം ഓടുക.
Therefore we run.
അതുകൊണ്ട് സ്ഥിരമായിട്ട് സ്ഥിരതയോട് കൂടി ഓടുക.
Therefore we run with all endurance.
എന്തെങ്കിലും അവിടെ ചെല്ലുമ്പോൾ കിരീടം ഒന്നും കിട്ടത്തില്ല.
Or else we will lose all those rewards that we could get.
അതുകൊണ്ട് കിരീടത്തിന് വേണ്ടിയുള്ള വാച്ചിൽ ആ പലരും.
Therefore we are in a race to receive the reward.
അവിടെ ചെല്ലുമ്പോൾ കർത്താവിനേക്കാളും ധൃതി നമുക്ക് കിരീടം കിട്ടാൻ.
While we reach in heaven, we are more interested in the rewards than the Lord.
നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്.
And that is what we want.
അങ്ങനെ നാം നമ്മെ തന്നെ എനർജൈസ് അല്ലെങ്കിൽ ത്രിൽ അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോ ആ ടെക്നിക്കിനെ കുറിച്ച് ഈ പഴയ ഓട്ടക്കാർ പറയും എന്തൊരു റോങ് ടെക്നിക്കാണ്.
While we run our race with such an intention, the people who have run their race looks at it and says they are disappointed.
Let us see it. Crown of righteousness.
Crown of righteousness.
നീതിയുടെ കിരീടം.
The righteousness crown.
ഈ നീതിയുടെ കിരീടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം, നിങ്ങളെ പലരും പഠിപ്പിച്ചിട്ടുണ്ടാവും.
I'm sure that you have already learned that what are the ways of receiving the crown of righteousness.
പിന്നെ ഏത് കിരീടമാണ്? സന്തോഷം, ആനന്ദത്തിന്റെ കിരീടം.
The crown of rejoicing.
പിന്നെ?
Then ജീവകിരീടം. Crown of life.
പിന്നെ? മഹത്വത്തിന്റെ കിരീടം.
Crown of glory.
പിന്നെ? ഇൻകറപ്റ്റബിൾ അല്ലെങ്കിൽ എന്താ വാടാത്ത കിരീടം.
ക്രൗൺ ഇൻകറപ്റ്റബിൾ.
ഞാൻ ചോദിച്ചോട്ടെ, വാടാത്ത കിരീടം ഏത് മെറ്റൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്?
ബൈ വിച്ച് മെറ്റൽ വുഡ് ദി ക്രൗൺ ഇൻകറപ്റ്റബിൾ മൈറ്റ് ബി മെയ്ഡ് ഓഫ്?
വാടാത്ത കിരീടം ആയിരിക്കണമല്ലോ.
ഇറ്റ് ഹാസ് ടു ബി ഇൻകറപ്റ്റബിൾ, ഇസ്ന്റ് ഇറ്റ്?
ഏത് മെറ്റൽ ഉപയോഗിച്ചാൽ വാടാതിരിക്കും?
വിച്ച് മെറ്റൽ വുഡ് മേക്ക് ഇറ്റ് ഇൻകറപ്റ്റബിൾ?
ഈ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നാം ആത്മദേഹികളായിരിക്കും.
When we reach heaven, we will be like the Lord, we will be in the spirit.
We will be spirit beings.
നമ്മുടെ
അന്നേരത്തെ ചിന്ത ഈ സ്വർണമോ വജ്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുകയല്ല.
At that time, our thought would not be confined with gold or silver or something like that.
ഞാൻ നോട്ട്സ് എഴുതുന്നവരോട് ഒരു കാര്യം പറയാം, ഇവിടെ കാണുന്ന എല്ലാം ഈ പവർ പോയിന്റിൽ കാണിക്കുന്ന എല്ലാത്തിനെയും നോട്ട്സ് ഞാൻ തരുന്നുണ്ട്.
I would be giving the notes of all that you see in the PowerPoint.
ഇവിടെ കാണാത്തതല്ലോ ഞാൻ പറയുന്നെങ്കിൽ അത് മാത്രം നോട്ട് ചെയ്താൽ മതി.
If I would say what things that are not written there, maybe you could take note of that.
Okay, അപ്പോൾ നിങ്ങൾ അത് ഒത്തിരി റെഫറൻസസ് വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി.
Since there are a lot of references that's coming, that's why I made a PowerPoint.
അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് വാടാത്ത കിരീടം ഏത് മെറ്റൽ കൊണ്ടാണെന്ന്.
Now we are seeing about the metal that that constitute the crown incorruptible.
അങ്ങനെ മെറ്റൽ ഉണ്ടോ?
Is there a metal like that?
വാടാത്ത മാറാത്ത ഒന്നേ ഉള്ളതാരാ?
There is only one thing that doesn't corrupt and that doesn't change. Who is it?
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ.
Christ who never changes.
എന്താണ് ദൈവം ആ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്?
What does the Lord mean by that word?
ആദ്യമായി നിങ്ങൾ ഒരു കാർ മേടിച്ചെന്നിരിക്കട്ടെ.
If you were to buy a car for the first time,
ഭയങ്കര തൂപ്പും തുടയൊക്കെ ആയിരിക്കും.
You would be cleaning it all the time.
ഒരു ഒരു വർഷം കഴിയുമ്പോൾ എന്തോ സംഭവിക്കും.
What would happen after 1 year?
എന്റെ ബ്രദറെ സമയം കിട്ടിയില്ല.
You would say, dear brother, I am not getting time for it.
ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലോ?
How about after 3 years?
ആ കാറിന് ഒരു കുഴപ്പവും കാണത്തില്ല.
There wouldn't be any problem for the car.
എന്നാൽ നമുക്കൊരു ആഗ്രഹം, കാർ ഒന്ന് മാറണം.
However, we feel that it's time for us to change the car.
എന്തോ സംഭവിച്ചു.
What has happened?
ആദ്യമായി ജോലി കിട്ടിയപ്പോൾ.
When you have got the job for the first time.
ഒരു 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 വാച്ച് മേടിച്ചപ്പോൾ.
When you have bought a watch for the first time.
കുട്ടികൾക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുത്തോ അവർക്ക് എത്രത്തോളം ആ സാധനം അവരുടെ ഹൃദയത്തിൽ വെട്ടിത്തിളങ്ങും.
Whatever you give to the child for the first time, how much does it influence them?
കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഹൃദയത്തിൽ അതിനുള്ള സ്ഥാനത്തിന് എന്ത് സംഭവിക്കും? വാട്ടം സംഭവിക്കും. ആ മെറ്റലിന് വാട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിന്റെ ഹൃദയത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാട്ടം ഉണ്ടാകും.
What it means that after some time there the things that you considered important would start to fade away.
Yan parangu seriyano?
Am I saying the right thing?
Namukku avade vaadatha kiridam thannal yan vishwasikkunnu swargathil chellumbol korchu kayyumba aa kiridathinu yan adu kondu kodukkan.
I believe that if we get a crown incorruptible, what would happen when we go to heaven?
ഐ മീൻ അങ്ങനെ ആ സ്വർഗത്തിൽ അതിനീ പറയുന്ന തിളക്കം ആത്മശരീരത്തിൽ ജീവിക്കുന്നത് നമുക്ക് ഉണ്ടാവില്ല.
It would not have that glow to us who are as spirit beings.
നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വീട് കിട്ടും എന്നൊക്കെയാ പലരും പറയുന്നത്.
Many say that when we go to heaven we will get mansions.
കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ ഒരുക്കുവാൻ പോകുന്നു.
Because God said that I have gone to prepare for you.
ചിലർ പറയുന്നു ഇവിടെ മര്യാദക്ക് ജീവിച്ചില്ല അവിടെ കുഴൽ പോലത്തെ വീട് വരുമെന്ന്.
People say that if you don't leave your life properly here, you're going to get some odd houses.
We ചുറ്റുമുള്ളവരെ അവിടെ കുടുംബജീവിതം ഉണ്ടോ?
Is there family life in heaven?
അവിടെ പ്രൈവസി ഉണ്ടോ?
Is there privacy there in heaven?
അവിടെ ലോക്കറിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ വല്ല സാധനം കാണോ?
Do you have private lockers and things for you to keep there?
അവിടെ വെയിൽ ഉണ്ടോ? അവിടെ വെയിൽ ഉണ്ടോ? Is there sunlight?
Is there sunlight in heaven?
അവിടെ മഴയുണ്ടോ?
Is there rain in heaven?
അവിടെ വീട് കൊണ്ടെന്തോ എടുക്കാനാ?
What are you going to do with the house in
heaven? Bachelor ആയിട്ട് ജീവിക്കാനാ?
To live as a bachelor?
അവിടെ നഗ്നതയുണ്ടോ?
Is there nakedness there?
അവിടെ ഉറങ്ങോ ആരെങ്കിലും?
Do people sleep in heaven?
എന്തിനാ അവിടെ കുളിക്കോ ആരെങ്കിലും?
Does anybody take a bath in heaven?
എന്തിനാ നിങ്ങൾക്ക് ഒരു വീട്?
Why is it you need a house in heaven?
നിങ്ങൾക്ക് കർത്താവിന്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്?
Aren't you going to be with the Lord?
എന്തുകൊണ്ട് വീട് കിട്ടുമെന്ന് പറഞ്ഞപ്പോ റെഡി ആയിട്ട് അങ്ങ് ഇരിക്കുക.
You're all ready to receive your house in heaven.
ഇനി ചിന്തിച്ചുണ്ടോ അഞ്ച് കിരീടങ്ങൾ ഉണ്ടെന്നാ ബൈബിൾ പറയുന്നത്?
Bible says that there are five crowns.
ഇതെല്ലാം കൂടെ തന്നാ എവിടെ വെക്കും?
If you're going to receive all of it, where are you going to keep it?
എല്ലാ ദിവസവും ഓരോന്ന് മാറി മാറി വെക്കും.
Are you going to keep changing it every day?
ചിലതൊക്കെ പറഞ്ഞു കേൾക്കാം, നിങ്ങൾക്കൊക്കെ ഓരോന്നായിരിക്കും, എനിക്കാണെ മൂന്നാലെണ്ണം കിട്ടും, ചുമ്മാ ഇതൊക്കെ.
Somebody says that you would only get one, but I might get two or three.
നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടല്ലോ, ശമ്പളം, ശരിയായ ശമ്പളം ഒക്കെ തരാത്തവരോട് നമ്മൾ പീനട്സ് തന്നെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് നാലഞ്ച് മെറ്റൽ തന്നാലായിരുന്നല്ലോ. നമ്മൾ ഇതെന്തോ ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കും.
We might feel that these are not valuables as peanuts.
എന്നാലൊന്ന് നോക്കിക്കേ ആ പേരുകൾ ഒന്ന് ശ്രദ്ധിച്ച്.
But look at those names.
ആരാ നമ്മുടെ നീതി? ക്രൗൺ ഓഫ് റൈറ്റ്നസ്. ആരാ നമ്മുടെ നീതി?
Who is our righteousness? It is Christ.
ആരാണ് നമ്മുടെ ആനന്ദം?
Who is our joy?
ക്രിസ്തു അല്ലേ?
Isn't it Christ?
ആരാ നമ്മുടെ ജീവൻ?
Who is our life?
ഞാൻ ഓരോ കിരീടത്തിന്റെ പേരാ പറയുന്നത്.
I am denoting saying the names of each of the crowns.
Crown of life. Avanaanu nammude jeevan.
Oh, he is our life.
Aaraa nammude mahathu.
Who is our glory?
Yanangu kashtapettu vyakhyanikkavallo aanu.
Am I expounding it in a very tough manner?
Aaraana maatram ende hrudayathil vaanaattavanayitt aarengilum undengil adu yesu christu maatramayirikkanam.
If there is anybody in my life that is in faith, it has to be the Lord Jesus Christ.
Appam ee technique odu kooda odumbam ee saakshigalude samooham theerchayittu endo parayum, ivan kartav enna kiridathinu vendi alla odunna, metal piece nu vendiya. Che, endoru wrong technique.
If you run with a wrong intention and technique like this, these clouds of witnesses would say he is not running for the Lord.
ഇനി അത് കൂടാതെ തന്നെ ഒന്ന് നോക്കിക്കേ ആദ്യത്തെ റെഫറൻസ് 2 തിമോത്തി 4 8 ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ.
Let us read 2 Timothy chapter 4 and verse 8.
നീതിയുള്ള കിരീടം തരുന്നവന്റെ പേരെന്താ?
What is the name of the one who would give us the crown of righteousness?
Neeviyulla nyayadhipathi.
It is the Lord who is righteous.
Adu manasilaagundo?
It is the righteous judge.
Nammude aanandam neeviyulla kireedam neeviyulla nyayadhipathi tharunna polana nammude aanandam.
Our joy is in the fact that we are going to receive the crown of righteousness from the righteous judge.
Ee lokathilokke reward tharunnathu.
In this world we get reward.
ഉദാഹരണത്തിന് ഞാൻ ഒരു വലിയ ഒരു ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം നടത്തിയാൽ ഒരു പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത മന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും എനിക്ക് ഇത് കൊണ്ടുതരുന്നത്. പുള്ളിക്ക് സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഞാൻ കണ്ടുപിടിച്ച കാര്യത്തിന്റെ ABCD അറിയിട്ടുണ്ടാവില്ല.
When somebody would make a scientific discovery, the person who would give away the prize would be a minister who would not have even passed 10th class.
ഉടനെ അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ പ്രസംഗിക്കും വലിയ കണ്ടുപിടുത്താന്ന്.
He might give a big talk of it regarding the discovery.
അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ടിവി കണ്ടിട്ടുണ്ടാവും.
I'm sure that you would have heard about it in the TV.
സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കുമ്പം ആറ്റം ബോംബ് ഉണ്ടാക്കിയ ആളായിരിക്കും അല്ലേ, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കിയ ആളായിരിക്കും ഇതൊക്കെ കൊടുക്കുന്നത്.
when the Nobel Prize of Peace is handed over, it might be handed over by somebody who is a person who would not have got nothing to do with peace.
നീതി കർത്താവാണ് തരുന്നത്, നീതിയുള്ള കർത്താവാണ്. നമ്മുടെ ആനന്ദം ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലാണ്. ആ കിരീടത്തിൽ നാം സന്തോഷിക്കുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയെ കൊണ്ടാണ്.
Righteous Christ is righteousness, and one who is going to give us is the judge, righteous judge, and that makes gives us all the more joy.
രണ്ടാമത്തെ കിരീടം ആനന്ദത്തിന്റെ ആണെങ്കിൽ എബ്രായർ, ഇപ്പൊ നമ്മൾ വായിച്ചത് പോലെ തന്നെ എബ്രായർ 12:1 ആണ് നമ്മൾ വായിച്ചത്. രണ്ടൊന്ന് നോക്കിക്കേ.
Now let us look at crown of rejoicing. It's, Hebrews.
എബ്രായർ 12:2.
Hebrews chapter 12 and verse 1. Little verse 2.
മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ടാണ് ആക്കി എല്ലാവരും സഹിച്ചത്. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്തായിരുന്നു?
He endured everything looking at the joy that was set before him. What was the joy that was set before him?
മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം.
What was the joy that was set before him?
ഞാൻ ലോങ് ഓടുന്നതിൽ അത്ര എനിക്ക് കഴിവില്ലായിരുന്നു.
I am not a long distance runner.
ഒരു 800 meters ഓടുമ്പോഴത്തേക്ക് എന്റെ കൂടെയുള്ളവർ എന്നെ തോൽപ്പിക്കാൻ തുടങ്ങി.
While I was running the 800 meters, those who were along with me, they started to defeat me.
അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കൊണ്ടുവന്ന് എന്നെ തന്നെ എനർജൈസ് ചെയ്യിപ്പിക്കാൻ.
So at that time, I brought a thought into my mind in order to motivate myself.
800 meters ഞാൻ നല്ലതല്ലായിരുന്നെങ്കിലും അത് ഞാൻ ഓടാൻ തീരുമാനിച്ചത് അതിന്റെ ട്രോഫി ഭയങ്കര വലിയ ട്രോഫിയായിരുന്നു.
Even though I was not good at 800 meters, the reason I realized that, the reason I thought about running about it is because to get a trophy, which was indeed a very big one.
എന്റെ കൂട്ടുകാർ ഓടിക്കൊണ്ടിരുന്ന എന്നെ തോപ്പിച്ചുകൊണ്ടിരുന്ന എന്റെ കൂടെയുള്ളവർ വിചാരിച്ചു ഇവർ ഈ ഇടയ്ക്ക് ഒന്ന് ഇത്രയും ശക്തി വന്നത് എങ്ങനെ? ഞാൻ കയറി ഫസ്റ്റ് പോലെ എന്നാ അറിയോ, ഈ ട്രോഫിയുടെ വലിപ്പം ഓർത്തപ്പോഴത്തേക്ക് ആ അണപ്പും ക്ഷീണവും ഒക്കെ മാറി ഞാൻ ഫസ്റ്റ് വരാനിടയായിരുന്നു.
My compatriots who were running with me thought, how come that in between he has got so much of strength and he has defeated us? The reason was I had my focus on the trophy that was indeed a large one.
അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം കാണണമെങ്കിൽ അവൻ ഇരുന്ന സ്ഥലം നോക്കിയാൽ മതി.
If you need to see the joy that was set before him, you need to look at the place where he sat down.
ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവന്റെ സന്തോഷം പിതാവിനടുക്കിലേക്ക് ഓടുന്നതായിരുന്നു. അവൻ അത് ഓട്ടം തികച്ച് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു.
He had endured the cross and he had sat down at the right hand of the throne of God. His joy was to run to the place where the Lord was. Lord Jesus Christ said that my food is to do the will of the Father.
നമ്മുടെ സന്തോഷം കർത്താവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായിരിക്കണം.
Our joy ought to be to sit in the right hand of God.
പിന്നെ നമ്മൾ കാണുന്ന ക്രൗൺ ഓഫ് ലൈഫാണ്.
Then we see about the crown of life.
അവൻ വായിച്ചു നോക്കിക്കേ യാക്കോബ് 1:12.
Let's read that, James chapter 1 and verse 12.
ശ്രദ്ധിക്കണം, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള ജീവകിരീടം.
This is a crown of life that God would give to those who has promised to those who love him.
See, കർത്താവിനെ സ്നേഹിച്ച് ഓടിച്ചെല്ലുന്നവർക്കാണ് ജീവന്റെ കിരീടം അവിടെ പറയുന്നത്.
So those who love the Lord and then run to him would get this crown of life.
എന്നാൽ നാം ലോകത്തിലെ പലതും ഉപേക്ഷിക്കുന്നത് അത് കർത്താവ് നമുക്ക് പത്തിരട്ടി തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്.
Sometimes we forsake many things in the world feeling that the Lord would give us 10 times more.
അങ്ങനെയാണ് സാധാരണ പെന്തക്കോസ്തിലൊക്കെ പ്രത്യേകം പഠിപ്പിക്കുന്നത്. 10 കൊടുത്താൽ 100 കിട്ടും, 100 കൊടുത്താൽ 1000 കിട്ടും.
This is the emphasis they give in the Pentecostal churches, that if you would give 10, God would give you 100. If you would give 100, God would give you 1000.
പൗലോസ് പറയുന്നു, ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണി ക്രിസ്തുവിനെ നേടുവാൻ ചെന്നു. ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞപ്പോ ഞാൻ പറയുന്നെന്നാ അറിയാമോ, ഞാൻ ചപ്പും ചവറുമായിട്ട് എണ്ണിയതൊക്കെ എനിക്ക് 100 ഇരട്ടി തിരിച്ചു തരണോ?
But Paul says, I considered everything loss and dung for the excellency of gaining Christ.
അങ്ങനെ നാം വെറുത്തവനെ, നാം ഉപേക്ഷിച്ചവനെയാണോ നാം പത്തരട്ടി ചോദിക്കേണ്ടത്? നാം സ്നേഹിച്ചവനെ അല്ലയോ നമുക്ക് കിരീടമായി ലഭിക്കേണ്ടത്?
Shouldn't we ask for things that we have loved rather than asking God 10 times for the things that we have forsaken?
Crown of glory, മഹിമയെ, മഹത്വത്തിന്റെ കിരീടം കൊടുക്കുന്നത് ചീഫ് ഷെപ്പേർഡ് ഷെപ്പേർഡ്സിന് കൊടുക്കുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്.
വി ഫൈൻഡ് ദ ക്രൗൺ ഓഫ് ഗ്ലോറി ഈസ് ബീയിങ് ഗിവൻ ടു ഗിവൻ ബൈ ദ ചീഫ് ഷെപ്പേർഡ് ടു ദ ഷെപ്പേർഡ്സ്
വിശ്വസ്തതയ്ക്ക് വേണ്ടി.
It is for faithfulness.
എന്താ ഷെപ്പേർഡിന്റെ വിശ്വസ്തത?
What is the faithfulness of a shepherd?
ഷെപ്പേർഡിന്റെ വിശ്വസ്തത ക്രിസ്തുവിനെ വിളമ്പി ഈ ആടുകൾക്ക് മേയ്ക്കുവാൻ കൊടുക്കുന്നതാ.
The faithfulness of the shepherd is to give Christ, feed Christ to the sheep.
ഈ ചീഫ് ഷെപ്പേർഡ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഓരോ ടൈറ്റിൽസിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്.
There are a lot of things included in the titles of the Lord.
യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ ഏതാണ്ട് 80 പ്രാവശ്യം പറഞ്ഞ ഒരു ടൈറ്റിൽ ഉണ്ട്, സൺ ഓഫ് മാൻ, സൺ ഓഫ് മാൻ.
While Lord Jesus Christ was in this world, a title that has been used around 80 times was the title son of God, son of man.
മനുഷ്യൻ അവനെ വിളിച്ചിരുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്, സൺ ഓഫ് ഡേവിഡ്.
There was a title men called him, and that was son of David.
അത് പ്രത്യേകിച്ചും ഇസ്രായേലിയരാണ് അങ്ങനെ വിളിക്കുന്നത്.
It was mostly Israelites who used to call him that.
കൂടാതെ താൻ തന്നെ തന്നെ son of God എന്ന് പറഞ്ഞിരുന്നു. Son of God.
He was also called a son of God.
Yeah. അപ്പം ഈ ടൈറ്റിൽസിന്റെ അർത്ഥം എന്താണ്?
What is the meaning of these titles?
Son of man എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യന്റെ പുത്രനാണോ അവൻ?
By saying son of man, is he a son of any man?
Alla.
No.
Son of David vacha Davidinte raktham avanil undo?
Does the blood of David run through his veins?
Avan son of David alla.
He is not even the son of David.
Son of God nu vachu kaniyal evarengilum nirigil devathil ninnum janichavanaano avan?
Has he been born from God in any way?
എന്താ അതിന്റെ അർത്ഥം?
വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ?
സൺ ഓഫ് ഡേവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മുഴുവൻ ആ രാജ്യത്തിൽ ആ ദേശത്തിന്റെ അധികാരി എന്നാണ്.
ഇറ്റ് മീൻസ് ദാറ്റ് ഹി ഈസ് ദി കസ്റ്റോഡിയൻ ഓർ ദ വൺ ഹു ഹാസ് ഓൾ ഓഫ് ഇസ്രായേൽ അണ്ടർ ഹിസ് കൺട്രോൾ.
സൺ ഓഫ് മാൻ എന്ന് പറയുമ്പോൾ അവൻ സകല മനുഷ്യന്റെ മേൽ അധികാരമുള്ളവൻ എന്നാ.
When we call him a son of man, it means he has got complete control over all human beings.
And സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ സകല സൃഷ്ടിമേലും അധികാരമുള്ളവൻ.
And when you call him a son of God, it means he has control over all creation.
ഒരു കാര്യം അറിയാമോ? സൺ ഓഫ് മാനിന് മാത്രമേ മനുഷ്യനെ ന്യായം വിധിക്കാൻ പറ്റൂ.
You know something, only son of man can judge man.
അന്നേരം സൺ ഓഫ് ഡേവിഡ് ആയാൽ പറ്റത്തില്ല, സൺ ഓഫ് ഗോഡ് ആയാലും പറ്റത്തില്ല.
സൺ ഓഫ് ഡേവിഡ് ഓർ സൺ ഓഫ് ഗോഡ് കുഡ് നോട്ട് ഡു ദാറ്റ്.
അതായത് ആ പ്രത്യേക ടൈറ്റിൽ പ്രത്യേകമായ നിലയിൽ ജഡ്ജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈറ്റിലാണ്, റാങ്ക് ആണ്.
എവറി ഓൾ ദോസ് സ്പെസിഫിക് ടൈറ്റിൽസ് ആർ യൂസ് സ്പെസിഫിക്കലി ഫോർ സ്പെസിഫിക് പർപ്പസ്.
ഇതെല്ലാം ഒരു വ്യക്തിയാണ്, പക്ഷെ ഓരോ ടൈറ്റിലിന്റെയും ആപ്ലിക്കേഷൻ ലെവൽ ഡിഫറെന്റ് ആണ്.
Though all these titles belong to one individual, there are different applications for it.
And oru nalla udaharanam paranju tharam.
There is a good example for it.
Musharraf army chief aayirna samayathu Pakistane bharichondirikkayan.
When Musharraf was the army chief and president of Pakistan,
not that time he was not president,
he was not the president, he was just the chief.
താന് അധികാരം കയ്യേറി താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെങ്കിൽ ആർമി ടൈറ്റിലാണ് താൻ പാകിസ്ഥാനെ ഭരിച്ചുകൊണ്ടിരുന്നത്.
ഹി ഹാഡ് കൺട്രോൾ, ബട്ട് ഹി വാസ് റൂളിംഗ് പാകിസ്ഥാൻ ആസ് ജസ്റ്റ് ആസ് ആർമി ചീഫ്.
ആ സമയത്താണ് ഇന്ത്യ സമാധാന ചർച്ചയ്ക്കായി പുള്ളിയെ വിളിക്കുന്നത്.
ഇറ്റ് ഇസ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം ഇന്ത്യൻ സൈഡ് ഹാഡ് കോൾഡ് ഫോർ എ പീസ് ടോക്ക്.
മുഷറഫ് എന്ത് ചെയ്യുന്നറിയാവോ?
You know what Musharraf did?
He varunnathin oru divasam munpu thanne thanne president aayittu declare cheythu.
One day before coming to India, he declared himself as the president of Pakistan.
Endha angane cheythanu ariyavo?
You know why did he do that?
Than armyude etra veliya aalayittu vannalum,
even though he would come to India as a chief person in the army,
ivide president neyum prime minister neyum oru army official salute cheyade pattu.
Here the president and the prime minister has to be given a salute by any army person.
Ala american onnalukolla,
where even that rule applies even if somebody from America comes.
Enal president aayittu vannal salute adikkanda,
But if he would come as the president, there is no need for him to salute the prime minister or the president. Therefore, one day before he declared himself the president before he
came to India. Son of man, son of man.
Therefore, we need to understand the importance of the title. Why did God call himself son of man 80 times? You know what we did? While it was the people in the navy that had to give a salute to Mushraf. He is not a tall statured person. We designated a person with a very good height in order to give Mr. Mushraf a salute.
കൂടാതെ അദ്ദേഹം ജൂനിയർ ആയിരുന്നു, അതായത് ലീഡിംഗ് ആയിരുന്നു. ജൂനിയർ സെയിലേഴ്സ് എന്ന് പറയും, ലീഡിംഗ് ആയിരുന്നു. റാങ്ക്,
ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഹി ഹാഡ് എ ജൂനിയർ
റാങ്ക്. എന്നാൽ സീനിയർ റാങ്ക് ഉള്ള വ്യക്തി മാത്രമേ മുഷറഫിനെ സലൂട്ട് അടിക്കാവുള്ളൂ.
ഹൗഎവർ ആക്ച്വലി എ പേഴ്സൺ വിത്ത് എ സീനിയർ റാങ്ക് ഹാഡ് ടു ബി ദ പേഴ്സൺ ഹു ഹാഡ് ടു സലൂട്ട് മുഷറഫ്.
അപ്പം കള്ള റാങ്ക് കൊണ്ട് വരുന്ന വ്യക്തിയെ കള്ള റാങ്ക് കൊണ്ട് സലൂട്ട് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഈ ജൂനിയറിന് സീനിയർ ടൈറ്റിൽ കൊടുത്തിട്ട് അവിടെ നിർത്തിപ്പിച്ചു.
ദേർഫോർ ബിക്കോസ് ഓഫ് വാട്ട് മുഷറഫ് ഡിഡ് വിച്ച് വാസ് നോട്ട് റൈറ്റ് ഹി ഓൾസോ ഡിസൈഡഡ് ടു മേക്ക് സംബഡി ഹു വാസ് ജൂനിയർ എ സീനിയർ ആൻഡ് ദെൻ മേക്ക് ഹിം സല്യൂട്ട് മിസ്റ്റർ മുഷറഫ്.
അപ്പം ഈ സീനിയർ സല്യൂട്ട് അടിക്കുന്ന മുഷറഫിന് എങ്ങനെയാണ്?
സോ ദിസ് വാസ് ഹൗ ദ സീനിയർ ദി സോ കോൾഡ് സീനിയർ ഈസ് സല്യൂട്ടിംഗ് മുഷറഫ്.
അന്നേരം മുഷറഫ് ഇങ്ങനെ മേപ്പോട് നോക്കി ഇങ്ങനെ അടിച്ചു.
So Mushraf looked up and he did the salute.
A salute kaiye ivan ingottu varuve avante badge parching eduthu avane pinne junior aaki.
And just as he did his job, even as he came, his badge was removed and he became again a junior.
The title, the meaning of the title with the Lord. See, Davidinte putran ennu parayumbol Israel aanu sagala deshathine sagala rajyangalude thala. Appol Davidinte putran ennu parayumbol logathile sagala deshathinmelum Davidinte putrante adhigaram varugiya.
When you say he is the son of David, Israel is the head of all the countries and therefore he has got control over all the lands.
Son of God ennu parayumbol srushti muluvan universe ne mel thanne adhigaram varugiya.
When you say he is son of God, he has got control over all creations.
Ini pratheegam shraddhikanam, aa vaaku pratheegam shraddhikanam. Onnu vaichatte Yohannan 5:27,
John chapter 5 and verse 27.
ചെയ്യുവാൻ അധികാരം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവിടെ ഇരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാ?
There you find why is he given the authority, why is he called as the son of man?
No, 5:27, why?
And he gave him authority to execute judgment because he is the son of man.
See, because മനസ്സിലാവുന്നുണ്ടോ? Because he is the son of man, the father gave him judgment on every man.
Because he is the son of man, the father gave him authority to execute judgment over every man.
On the title of son of God, his judgment over man would be different. ദൈവം എന്ന നിലയിൽ, ദൈവപുത്രൻ എന്ന നിലയിൽ മനുഷ്യനെ ന്യായം വിധിക്കാൻ ചെന്നാൽ ആ ആക്സസ് ഒരു ഡിഫറെന്റ് പവറിലായിരിക്കും.
As a son of God, if he were to judge man, his authority and his implication would be different.
കാരണം മനുഷ്യന്റെ മേൽ അധികാരം മനുഷ്യനാണ് വരേണ്ടത്. അതുകൊണ്ട് മനുഷ്യപുത്രൻ തന്നെ ആ ടൈറ്റിൽ കർത്താവിന് കൊടുക്കുക.
Therefore, in order to execute judgment over man, he has to be a man.
അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്.
I would stop it right there.
ഈ കിരീടങ്ങൾ കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ.
I don't want to say that you would not get this crown.
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കിരീടം കിട്ടും.
You will surely get this crown.
എന്നാൽ ഈ കിരീടത്തിലല്ല നാം സന്തോഷിക്കുന്നത്, ആ കിരീടം കാണിക്കുന്ന, ആ കിരീടം റെപ്രസെന്റ് ചെയ്യുന്ന ക്രിസ്തുവിലായിരിക്കും നാം സന്തോഷിക്കുന്നത്.
But our joy is not in this crown, but in the one this crown represents, which is Christ.
അപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ കിരീടം കൊണ്ട് നടക്കുമ്പോൾ ജനം അല്ലെങ്കിൽ അവിടുത്തുള്ള വിശ്വാസികൾ ഭക്തന്മാർ നിന്നെ നോക്കുന്നു, ക്രിസ്തുവിനെ നേടിയവൻ, ക്രിസ്തുവിനെ മൂന്നിരട്ടി നേടിയവൻ. ബെന്യാമീനെ കുറിച്ച് ഇത് യാക്കോബിന്റെ ആ മക്കളെങ്ങനെ നോക്കുന്നേ, യോസെഫിന്റെ ആ അഞ്ച് പങ്ക് ലഭിച്ചവൻ വലിയ ആള്, അതാ ക്രിസ്തുവിനെ നേടിയവനാണ് ആ സ്വർഗത്തിൽ വലിയവൻ.
Oh, when you would walk around with these crowns, the saints there would say, oh, this is somebody who has received the Lord 5 times, 4 times.
ഞങ്ങൾക്ക് തരുന്ന സ്റ്റാർസും സ്ട്രൈപ്സും ഒക്കെ കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ 25 രൂപയേ ഉള്ളൂ ഒരു സ്ട്രൈപ്പിന്.
If we were to buy the stripes and the stars that we get in Navy, it only costs around 25 rupees.
அது ஒரு டசன் மேடிச்சு இங்கோட்டு பிடிப்பிச்சா ஒரு குணம் இல்ல.
You can buy one dozen and you can fit it there, but it is of no value.
എന്നാൽ ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ അതിലെ അര സ്ട്രൈപ്പ് കിട്ടിയാൽ
ഭയങ്കരമായ
അതോറിറ്റി ഡിഫറൻസ് ആണ് ഉണ്ടാവും.
But when you get a promotion and with it, even if you were to get half of that stripe, that means a lot of authority attached with it.
എന്ന് വെച്ചാൽ ആ സ്ട്രൈപ്പിനകത്തൊരു വാല്യൂ ഇല്ലേ ഇംപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂവിനെ നോക്കിയിട്ടാണ് ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുന്നത്.
What it means, there is a value imputed on those stripes, and it is with those stripes that the individual is valued. I visit 100 rupees.
ഇതിനകത്ത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ബ്രദറിനോട് ഓർമ്മ കൊണ്ടുവന്നത്, ഗവർണർ സൈൻ ചെയ്ത 2 ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
There is a statement that is signed by the governor in Hindi and in English.
Ella Indian rupeeyilum idu unda, veeti poi cash ullavarku nokka.
It is there in all Indian rupees. All of you who got the money can look at it.
Adhaan ezhuthi irikkunnathu, may dharak ko 50, idu 50 rupeeyana, 50 rupeeye adha karne ka vachan deta hu.
I promise to pay the bearer the sum of 100 rupees.
Promise to pay the bearer. அப்ப இதானோ 100 ரூபாய்.
I promise to pay. Is this 300 rupees?
I promise to pay. நான் இது கொடுத்தோளாமன்னு வாக்குத்தம் செய்யணும். 50 ரூபாய் கொடுத்தோளாமன்னு. இது கொண்டு நடக்கனவன் 50 ரூபாய் கொடுத்தோளாமன்னு நான் வாக்குத்தம் செய்யணும். கவர்னர் சைன் செய்ய. அப்ப இதானோ 50 ரூபாய்.
I promise to give this amount to the bearer.
So is this 100 rupees?
Is this the 100 rupees?
இதுண்டோ இது? பெற்றல்ல. 50 രൂപയുടെ മൂല്യം പ്രതിനിധാനം ചെയ്യുന്ന പ്രോമിസറി നോട്ടാണിത്.
This is a note that promises 100 rupees.
ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
Are you able to understand me?
ഇതെല്ലാം ഒരു സഹോദരനെ ബൈബിൾ പഠിപ്പിച്ച സമയത്ത് ഒരു വാക്യം കാണിച്ചപ്പോ ഇതെല്ലാം ബൈബിളും ഉണ്ടോ ബ്രദറെ എന്നോട് ചോദിച്ചതാ, ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാ.
While I was teaching a brother about the Bible, and one verse, he said that, is this verse there in all the Bible?
എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇന്ത്യൻ റുപ്പീസിൽ ഇത് ഉണ്ട് കേട്ടോ, ധൈര്യമായിട്ട് പോയി നോക്കാം.
This is there in all Indian rupees.
എന്തു എഴുതിയിരിക്കുന്നേ?
What is it written there?
അതിൽ എഴുതിയിരിക്കുന്ന അക്കത്തിന്റെ മൂല്യം ഞാൻ കൊടുത്തോളാമെന്ന് ഗവർണർ സൈൻ ചെയ്യാണ്. എന്നാൽ ഇതല്ല അത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു.
This says that this amount will be given and this is
പറഞ്ഞോ.
This amount will be given.
ഞാൻ പറയുന്ന മനസ്സിലായോ?
Are you able to understand me?
അതിൽ എഴുതിയിട്ടുണ്ട് എന്റെ മൂല്യം, ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, ക്രൗൺ ഓഫ് ഗ്ലോറി, ക്രൗൺ ഓഫ് ജോയ്. അതിന്റെ മൂല്യം അവിടെ എഴുതിയിട്ടുണ്ട്. കിരീടത്തിന് പുറകെയല്ല, ആ മൂല്യമാകുന്ന ക്രിസ്തുവിന്റെ പുറകെയാണ് നാം ഓടുന്നത്.
Its value is written there, crown of righteousness, crown of life, crown of rejoicing, and we need to run after the Lord and not after the crown.
നീതിയോടെ ജീവിക്കുന്നവനെ നീതിയുടെ കിരീടം കിട്ടുമെന്ന് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും നമുക്ക്?
How can we teach that the one who runs righteously will get a crown of righteousness?
കാരണം ദൈവവചനം വ്യക്തമായി നീതിയെക്കുറിച്ച് എന്താ പറയുന്നത്? നിന്റെ നീതി പ്രവൃത്തികൾ കരപുരണ്ട തുണി പോലെയത്രേ.
The word of God says very clearly that your righteousness are like filthy rags.
ഇനിയും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെ തന്നെ ബലപ്പെടുത്തുന്ന, നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തുന്ന മറ്റൊരു ഘടകമാണ്.
Another thing that motivates us is
okay, ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. God is your reward. ദൈവമാണ് നമ്മുടെ reward.
I forgot to say this. God is your reward.
And അത് വിട്ടുപോയ കാര്യം, ഈ സത്യം പുതിയ നിയമ സത്യം മാത്രമല്ല.
This is not just a New Testament truth.
ഇത് സത്യം പഴയ നിയമത്തിലും ദൈവം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
God has been trying to teach this truth even in the Old Testament.
ഉൽപ്പത്തി 15-ന്റെ 1 ഒന്ന് വായിക്കാമോ?
Let us read Genesis chapter 15 and verse 1.
കണ്ടോ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാവുന്നു. ഐ ആം യുവർ റിവാർഡ്. ഞാൻ നിനക്കൊരു പ്രതിഫലം തരുമെന്നല്ല കർത്താവ് പറഞ്ഞത്.
The Lord Jesus Christ didn't say that I will give you a reward. He said, I am your reward.
അതു മനസ്സിലാവുന്നുണ്ടോ?
Are we able to understand that?
എന്നാൽ അത് ദൈവത്തിന്റെ ഒരു സ്ട്രഗിൾ ആയിരുന്നു അബ്രഹാമിനെ അത് മനസ്സിലാപ്പിക്കുവാൻ. പക്ഷെ അബ്രഹാമിന് അത് മനസ്സിലായോ?
God had tough time making Abraham understand it, but did Abraham really understand that?
മനസ്സിലായോ?
Did he understand it?
അവിടെ വെച്ച് മനസ്സിലായായിരുന്നോ?
Was he able to understand it then there?
താഴെ ഒന്ന് വായിച്ചു നോക്കിയേ.
Let's read down.
അതിന് അബ്രഹാം, അബ്രഹാമിന്റെ ഉത്തരം കേട്ടോ, ശ്രദ്ധിച്ചോണം. അതിന് അബ്രഹാം അത് പറയുന്ന ദൈവത്തെ ഒന്ന് നോക്കി. ഇപ്പം അതിന്റെ ഒരു ആക്ഷൻ ആയിട്ട് ഡ്രാമാറ്റിക്കലി കാണിക്കണമെങ്കിൽ എങ്ങനെ കാണിക്കണം? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. ഇല്ല, അങ്ങനല്ല പറയണ്ടേ, അങ്ങനല്ല പറയണ്ടേ.
We have God saying that I am your great reward, so don't worry.
Exceedingly great reward,
so don't worry.
അങ്ങനെ പറയുമ്പം മറുപടി അബ്രഹാം പറയാ, ഓ നീ എനിക്ക് എന്നാ തരും.
So as the reply, Abraham says, Lord, what will you give me?
അങ്ങനെ പറഞ്ഞു.
Isn't that what he said?
എനിക്കൊരു മോനെ കിട്ടണം, അതാണ് എനിക്ക് വലിയ പ്രതിഫലം, അല്ല ഞാൻ നിന്റെ പ്രതിഫലം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല.
He said, I just want a child and that is my reward.
അത് മനസ്സിലാവുന്നുണ്ടോ?
Are we able to understand that?
ദൈവം അതിന് മറുപടിയായിട്ട് ഒന്നും പറഞ്ഞില്ല.
God didn't give him anything as a reply to that.
അവിടെ വഴക്കൊന്നും പറഞ്ഞില്ല.
He didn't scold him.
എന്നാൽ കുറച്ച് കഴിഞ്ഞ് മകനെ കൊടുത്തു.
After some times he gave him a son.
ആ മകൻ വലുതായി.
That son grew up.
അന്ന് അബ്രഹാമിനോട് വീണ്ടും ദൈവം 22-ാം അധ്യായത്തിൽ ചോദിക്കുക, നിന്റെ മകനെ എനിക്ക് തരുമോ?
And then in verse chapter 22, God asked Abraham, are you going to give your son to me?
അന്ന് അബ്രഹാം തിരുത്തി പറഞ്ഞു.
There he corrected himself.
എങ്ങനെ തിരുത്തിയെന്നറിയാവോ?
And you know how did he do it?
ദൈവമേ,
he said, God,
15-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു മകനാണ് ഏറ്റവും വലിയ പ്രതിഫലം.
In chapter 15, I said, it is a son that is my great reward.
എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു,
but now I am telling,
നീയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതിഫലം,
എന്റെ
മകനെ ഞാൻ ഇതാ തരും.
യു ആർ മൈ ഗ്രേറ്റ് റിവാർഡ് ആൻഡ് ഹിയർ ഐ ഓഫർ മൈ സൺ ടു യു.
അതല്ലേ 22-ാം അധ്യായത്തിൽ മൊത്തത്തിൽ അബ്രഹാം പറഞ്ഞത്?
ഈസ് ഇൻ ദാറ്റ് ദ സം ടോട്ടൽ ഓഫ് വാട്ട് ഗോഡ് ഇബ്രഹാം സെയ്ഡ് ഇൻ ചാപ്റ്റർ 22.
നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. എന്താണ്, ആരാണ് മഹാപ്രതിഫലമെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുക.
Through our lives, every day we are saying this fact, who our great reward is.
ശരിയല്ലേ?
Isn't that true?
അബ്രഹാം പറയാണ്, നീ എനിക്ക് എന്ത് തരും, ഈ എലയാസറല്ലാതെ എനിക്കൊരു മകനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാകുന്ന പ്രതിഫലത്തിനെ അവിടെ തള്ളി പറഞ്ഞ അബ്രഹാം തന്നെ തന്നെ തിരുത്തുന്നു.
Abraham, who once said that, what are you going to give me as my reward? All I have is Eliezer. I do not have a son. And he forsakes the reward that God wants to give him.
അപ്പോൾ ഇതാണ് പഴയ നിയമത്തിലും ഉണ്ടായിരുന്ന സ്ട്രഗിൾ, പുതിയ നിയമത്തിലും ആ സ്ട്രഗിൾ തന്നെ അല്ലേ? ദൈവം ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഞാനാണ് നിന്റെ പ്രതിഫലം, എവിടെ പിടികിട്ട.
God has been trying to intervene and say, even in the Old Testament as well as in the New Testament, that I am your reward.
ഇനി രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ആർമർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ചാണ്.
The second thing I would want to talk about is the armor of God.
Armor of God, ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച്. ഏതൊക്കെയാണ് സർവായുധ വർഗങ്ങൾ?
വാട്ട് ആർ ദി ആർമേഴ്സ്? ആർമർ ഓഫ് ഗോഡ്,
ഒന്ന് സത്യം,
one truth,
നീതി,
righteousness,
സമാധാനം,
peace,
വിശ്വാസം,
faith,
പിന്നെ രക്ഷ,
salvation.
അപ്പോൾ വേർഡ്, വചനം,
വേർഡ്.
ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ സംരക്ഷിക്കണമെന്നാണ് ഇല്ലേ? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും.
God says that you need to put on the whole armor of God, protecting ourselves.
എന്നിട്ട് പിന്നെ ഈ സർവായുധ വർഗം എങ്ങനെ ധരിക്കാമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടോ?
We've learned how is it that we can put on the whole armor of God.
നീതിയോടെ ജീവിച്ചില്ലെങ്കിൽ,
if you don't live a righteous life,
സത്യത്തോടെ ജീവിച്ചില്ലെങ്കിൽ,
if you don't live in truth,
സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിച്ചില്ലെങ്കിൽ,
if you don't live as people who are peacemakers,
വിശ്വാസം കുറഞ്ഞു പോയാൽ,
if your faith is decreased,
ആ പിശാചിന്റെ ഒളിയമ്പുകൾ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കേറും.
Then the fiery darts would hit against us.
ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്.
We have learned all this.
നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ട് പിശാചിന്റെ അമ്പുകളെ തടയാൻ നമുക്ക് പറ്റുമോ?
Can we resist the fiery darts of Satan with our good works? Let us read John chapter 14 and verse 6.
I am the truth.
Jesus said, I am the truth.
2
Corinthians 5:2, it is said that Christ is our righteousness. In Ephesians 2:14, Christ is our peace. We have believed in Christ.
Simeon കർത്താവിനെ യേശുക്രിസ്തുവിനെ കൈക്കുഞ്ഞായിട്ട് കയ്യിലെടുത്തിട്ട് എന്തോ പറഞ്ഞറിയാമോ? പിതാവേ, നിന്റെ രക്ഷയെ ഞാൻ കണ്ടല്ലോ എന്നാ.
In Luke chapter 2 and verse 30, Simeon holds the baby Jesus and he says, I have seen the salvation.
Vajanamara.
Who is the word?
Vajanam janam dharichile.
And the word became flesh.
Appam Yesu Christu aanu nammude sarvayudha vargam.
Lord Jesus Christ indeed is the whole armor of God.
Avanil maranjundana namukku surakshitham labhikkunnu.
We receive protection hiding ourselves in him.
Oru penkunjinte surakshitham maathapithakkalilano koodal avo bharthavilano.
A girl child has his finds her protection either in
is it more with parents or more with husband?
Is it more with the parents or is it more with the husband?
കല്യാണം കഴിപ്പിച്ച് വിട്ടില്ല അതാ. ഈ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓ ഏൽപ്പിച്ചു ഇനിയിപ്പോ നമുക്ക് സ്വസ്ഥമാകാം അല്ലേ? മാതാപിതാക്കൾ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നത്.
So while the girl child is being married to her husband, that's when the parents are relieved and she finds all her happiness in the husband.
ഒരു പെൺകുട്ടിയുടെ വാസ്തവമായ സുരക്ഷിതത്വം സാമൂഹികമായി നാം ഗ്രഹിച്ചിരിക്കുന്നത് ഭർത്താവിലാണെന്ന്.
We believe as a society we believe that the complete safety and trust of a girl or is in her husband.
അങ്ങനെയാണെങ്കിൽ മണവാട്ടിയുടെ സുരക്ഷിതത്വം ക്രിസ്തുവാകുന്ന മണവാളനിൽ വേണ്ടേ കണ്ടെത്താൻ.
If that is so, then shouldn't the safety of a bride be in the bridegroom and husband who is none other than the Lord Jesus Christ?
അപ്പം the whole armor of God യേശു ക്രിസ്തുവിന്റെ വിവിധമായിരിക്കുന്ന ഗുണങ്ങളാൽ നിറഞ്ഞ ആ വ്യക്തിത്വത്തിൽ നാം മറയുന്നത് തന്നെയാണ്.
So in actually what it means is we need to be hidden in the different facets of the Lord Jesus Christ symbolized in that whole armor of God.
And ee statement nokike telinju varuna ee statement the armor is not the savior allengil sarvayidavargam alla nammude rakshakan aanu nammude sarvayidavargam.
The armor is not the savior but the savior is your armor.
ഇനി അടുത്തതായിട്ട് നാം കാണുന്നതാണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ.
ദ സെക്കൻഡ് തിങ് ദാറ്റ് വി സീ ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്.
നമ്മൾ എപ്പോഴും ഫലം എന്ന് പറയുന്നതിന്റെ അർത്ഥം പറയാറുണ്ട്, ഫലങ്ങൾ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നും നാം പഠിപ്പിക്കാറുണ്ട്.
വി സേ ദാറ്റ് ഇറ്റ് ഇസ് മെൻഷൻഡ് ഫ്രൂട്ട് ആൻഡ് നോട്ട് ഫ്രൂട്ട്സ് ആൻഡ് വൈ ഇറ്റ് ഇസ് സോ.
ഇല്ലേ? എന്ത് കാരണം നമ്മൾ പറയുന്നേ?
വാട്ട് ഇസ് ദ റീസൺ വി സേ ഫോർ ഇറ്റ്?
എവിടാ വാക്കി ഇരിക്കുന്നേ?
വേർ ഇസ് ദാറ്റ് വേഴ്സ്?
ആ ഗലാത്യർ 5:21 നോക്കിക്കേ. Fruit of the spirit. Fruits of the spirit on ezhuthittilla endukonda?
It is not written fruits of the spirit. Why?
Aatmavinte phalamo aatmavinte phalangalo en ezhuthittilla.
It is written fruit of the spirit and not fruits of the spirit.
Ana nammal parayna uttaram ee phalam muluvanum aara orotte vyaktiyude vividha ruchigalana vividha nirangalana.
So we say that these are the characteristics of one individual.
അതേപോലെ തന്നെ വളരെ കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, മോശ യഹോവയോട് നിന്റെ മഹത്വം എന്നെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു.
In a parallel portion we find Moses asking the Lord, show me your glory.
എത്ര ആത്മാവിന്റെ ഫലമുണ്ട്?
ഹൗ മെനി ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആർ ദേർ?
9.
ദേർ ആർ 9.
വളരെ യാദൃശികമെന്ന് നമുക്ക് തോന്നിയേക്കാം, മോശയോട് യഹോവ പറഞ്ഞ് ഞാൻ എന്റെ നാമങ്ങളെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. അവിടെ ഘോഷിച്ചു വന്നപ്പോ എത്ര പേര് വന്നു അറിയാവോ?
9. Moses said that I will rejoice in your name, and there were around name in 9.
To Moses, God said, I will proclaim my name when he asks God's glory. So in that glory, we see 9 names. See, Yehovah's perigal nokike, merciful, gracious, long-suffering, and all, krithyam 9 enna aanu avada varunathu.
There you have 9 titles or names to the name of Jehovah.
Adhe pole namukku ariyam, God is love, God is joy, God is peace, God is long suffering, God is kindness, God is goodness, God is faithful, God is gentle, and God has self control. Idellam devathinte palavidumaya swabhavangala.
These are different characteristics of God.
Atmavinte phalam ennil undagendathana brothere, എനിക്ക് ഇച്ചിരി സെൽഫ് കൺട്രോൾ കുറവാ, അപ്പൊ എനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണേ നമ്മൾ പറയാറുണ്ട്.
Sometimes we say, dear brother, I am short of self control, so kindly pray that I might develop self control.
ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകേണ്ടത് നാം ശ്രമിക്കാറുണ്ട്.
We strive for the various fruit of the spirit to be revealed in our lives.
എന്റെ ചോദ്യം ശ്രദ്ധിക്കണം.
Listen to my question closely.
നമ്മുടെ ഫലമാണോ ആത്മാവിന്റെ ഫലമാണോ?
Is it our fruit or the fruit of the spirit?
Ara phalama,
whose fruit is it?
Atmavinte phalama,
it is fruit of the spirit.
പക്ഷെ നമ്മൾ പറയുമ്പോഴൊക്കെ എന്നിൽ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ഫലമുണ്ട്, ആത്മാവിന്റെ ഫലത്തിന്റെ പേരുകൾ മുഴുവൻ എനിക്ക് വേണം, അത് ആത്മാവ് അന്നേരവും തരുന്നു എന്നുള്ള കാര്യം മറന്നുപോവുക.
But when we talk about it, we forget that it should come from the spirit.
അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ യോഹന്നാൻ 15 ഒന്ന് പഠിക്കാമെങ്കിൽ അവിടെ പറയുന്നത്, നിങ്ങൾ ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു, കൊമ്പുകളിലാണ് ഫലം കായ്ക്കുന്നത്.
ഇൻ ജോൺ 15:1 വി ഫൈൻഡ് ദാറ്റ് ഐ ആം ദ ട്രൂ വൈൻ, മൈ ഫാദർ ഇസ് ദി വൈൻ ഡ്രെസർ, ആൻഡ് വി ആർ ദ ബ്രാഞ്ചസ് ആൻഡ് ദ ഫ്രൂട്ട്സ് കം ഔട്ട് ഓഫ് ദ ബ്രാഞ്ചസ്.
ഈ മുന്തിരി വള്ളിയിലാണോ അതോ കൊമ്പുകളിലാണോ മുന്തിരി ഫലം കായ്ക്കുന്നത്?
സോ ദ ഫ്രൂട്ട്സ് ആർ, ഡസ് ഇറ്റ് കം ഇൻ ദി വൈൻ ഓർ ഇൻ ദി ബ്രാഞ്ചസ്?
ബ്രാഞ്ചസിലാണ്.
ഇറ്റ് കംസ് ഇൻ ദ ബ്രാഞ്ചസ്.
പക്ഷെ ഈ ഫലം ബ്രാഞ്ചസിന്റെ ആണോ അതോ മുന്തിരി വള്ളിയുടെ ആണോ?
ബട്ട് ഈസ് ഇറ്റ് ആക്ച്വലി ഓഫ് ദ ബ്രാഞ്ചസ് ഓർ ഈസ് ഇറ്റ് ഓഫ് ദി ട്രൂ വൈൻ?
മുന്തിരി വള്ളിയുടെ ഫലമാണ്, പക്ഷെ കായ്ക്കുന്നതോ കൊമ്പില.
ഇറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ വൈൻ, ബട്ട് ഇറ്റ് ഗ്രോസ് ഇൻ ദ ബ്രാഞ്ചസ്.
അപ്പം ബ്രാഞ്ചിന് ഒരിക്കലും ഈ തോന്നൽ ഉണ്ടാക്കാൻ പാടില്ല, ഈ ഫലം എന്റേതാണെന്ന്. എപ്പോഴും എന്തോ തോന്നണ്ടേ, ഇത് മുന്തിരി വള്ളിയുടെ ഫലമാണെന്ന് മനസ്സിലാക്കേണ്ടത്.
ദ ബ്രാഞ്ച് ഷുഡ് നെവർ ഹാവ് എ നോഷൻ ഓർ എ ഫീലിംഗ് ദാറ്റ് ദിസ് ഇസ് മൈ ഫ്രൂട്ട്, ബട്ട് റാദർ ഇറ്റ് ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഫ്രം ദ ട്രൂ വൈൻ.
അപ്പോൾ നാമായിട്ട് സെൽഫ് കൺട്രോളിന് ശ്രമിക്കുമ്പോൾ അത് ജഡം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന പോലെ ആയി പോവുകയില്ലയോ?
When we try to develop self-control by our own means, it would look as if the flesh is trying to bring about the fruit of the spirit.
Yanu sahodaranu choichu, ningal enganaanu self-control kondirunnu? Adhe parnju 1 mudal 10 vare enniya madhiya.
I asked the brother, how is it that you develop self-control? He said that you need to count from 1 to 10.
Illengi 10 mudal 1 vare poragotte enniyali madhiya.
Or else even you can count it reverse from 10 to 1.
അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലേ? അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ലേ? അത് ആത്മാവിന്റെ ഫലമാണോ?
Isn't that a psychological treatment, an invention of man, but is it really the fruit of the spirit?
നമ്മുടെ തെറ്റിദ്ധാരണ എവിടാണ് മനസ്സിലായോ?
Have you realized where we have gone wrong?
ക്രിസ്തു നമ്മളിൽ നിറയുമ്പോൾ സ്വാഭാവികമായി തന്നെത്താൻ ഉണ്ടാകേണ്ട ഫലമാ. അതുണ്ടാകാതെ വരുമ്പോൾ ക്രിസ്തുവിനെയാണ് നിറയ്ക്കേണ്ടത്, അല്ലാതെ ഫലം ഒപ്പിക്കലല്ല.
When Christ is filled in our lives, then this is a fruit of the spirit would come out automatically.
Ranthana,
for example,
madhyapichitta lehri pidikkatha oru vyakti endanu cheyyanam?
A person who drinks and is not intoxicated, what should he do?
Lehri pidikkatha pam adeyam cheyyanathu korchum kuda madhyam kudikkalan alle?
When he is not intoxicated, what does he do? He drinks even more.
അവരുമാരൊക്കെ എന്നെ നോക്കണം ബ്രദറെ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുള്ള മട്ടില്ല.
All of them look at me as if I don't know about it.
അതിന് പകരം ബ്രദറെ, എനിക്ക് അങ്ങോട്ട് ലഹരി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ലഹരിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്തായാലും ശ്രമിച്ചാൽ ലഹരി വരുമോ?
On the contrary, if somebody says that I am not able to get intoxicated, but I am trying to do so.
Get boost.
To get boost.
ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു നാലഞ്ച് കൂട്ടുകാർ ചേർന്ന് കള്ളു കുടിച്ചിട്ട് ഒരാൾക്ക് ഒട്ടും ലഹരി പിടിച്ചില്ല, അദ്ദേഹം ഈ ബാക്കി പോകുന്ന ലഹരി പിടിച്ച ആൾക്കാരുമായിട്ട് റോഡിലൂടെ നടന്നു പോകാന്നിരിക്കട്ടെ.
If three of the friends together after drinking, if they are not intoxicated and they are walking then along,
all the four are walking.
And if all the four are walking,
abhi kudichavan cheyunnathu okke even abhinayikkan pattum alle.
So another person who is not drunk, he can imitate what this the person who is drunk has been doing.
Ille abhinayikkan pattille,
isn't he able to imitate?
Ennal ee kudichavar adu kani korchu varan kaniyama shardichu,
but the one who is drunk, they have vomited.
But idehathinum korchokka vena abhinayikka alle.
Therefore this man also can imitate to one extent.
Vellam varuvo,
but will anything come out?
Adu kanjitte avaru sugamayittu adeyilotte karanam korangi.
And then the others, they slept or in the light slept in their own vomit.
Avaru paraya nalla AC,
and they say that it's very cool.
Avade ee lehari illatha vyakti nere nikkile.
There the man who have not taken, he would stand erect.
പലപ്പോഴും സഭകളിൽ ആ വ്യത്യാസം ചില ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കാണാൻ കഴിയും.
Many a times that difference is evident in some critical points in the assembly.
ആ വാസ്തവമായി ആത്മനിറവിൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയും ആത്മനിറവിന്റെ ഫലത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയും ചില സ്ഥാനങ്ങളിൽ കൂട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാതെ പോകും.
In reality, a person who is actually filled by the Spirit and who brings forth the fruit of the Spirit can be very evident from a person who imitates the fruit of the Spirit in his life.
ആരാണെന്ന് എനിക്കറിയാൻ മേല, നമ്മുടെ കൂട്ടത്തിൽ ആരോ എന്നോട് പറഞ്ഞതാണ്, ബ്രദറെ ദൈവത്തോട് വളരെ അടുത്താൽ ഒരു ഇച്ചിരി സൈക്കോ ഉണ്ടാകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ?
I don't know who said that, but somebody once told me that if you were to get closer to the Lord, you could become a psychic.
അതെന്താ അങ്ങനെ തോന്നിയത്?
Why is it that we think like that?
ആ വ്യക്തി നിറവിലായിരിക്കാം അത് ചെയ്തത്. നാം നിറയാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് തോന്നി ഇതെന്തുവാ.
It's because a person who was filled in the Spirit has but the person would have imitated him and he would not have been actually filled with the Spirit.
പ്രിയമുള്ളവരെ, നാം തെറ്റായ സ്ഥാനത്തിലൂടെ തെറ്റായ രീതിയിൽ ഫലങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് തൂക്കുന്ന പോലെ സൈക്കോളജി പുസ്തകം പഠിച്ചിട്ട് സെൽഫ് കൺട്രോളിന്റെ ഫലം പ്രവർത്തിക്കാനിരിക്കുക.
Brothers, we are trying to imitate and then try to develop the fruit of the Spirit, which is not at all possible.
ലഹരിയില്ലെങ്കിൽ വീണ്ടും മദ്യപിക്കുക ഞാൻ ഉപദേശിക്കുകയല്ല, ലഹരിയില്ലെങ്കിൽ ക്രിസ്തുവിനെ ഭുജിക്കുക, പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കുക.
If you are not really intoxicated with Christ, you need to do that. Those that are
filled with Christ.
Filled with Christ, those that are prosperous would eat and worship the Lord.
ഇങ്ങനെ മദ്യവും ആത്മാവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ? ഞാൻ ചെയ്തത് ശരിയാണോ?
What I did about bringing about the parallelism between the word and the spirit, is that true?
No. Alcohol and the filling of the spirit, is it a correct way of doing it?
Is it the correct way of comparing alcohol with the spirit of God?
ആണോ? അതത്ര ശരിയായില്ലെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും?
Do you feel that it is not a right analogy?
Ephesians 5:18 അതേ പ്രിൻസിപ്പിൾ അതേ നിലയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക.
In Ephesians 5:18, the same principle is being taught in the same fashion.
വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാ നിറഞ്ഞവരായി എന്നാണ് എഴുതി.
It says that
don't be filled with yeah I will watch that. Yeah, do not be drunk with wine. Yeah. But be filled with the Spirit. എന്ന് വെച്ചാൽ same principle ആണ്, പക്ഷെ രണ്ടിന്റെ റിസൾട്ട് രണ്ടാണ്.
But we mean the principle is the same, but the result of the fruit is different.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ 7 I Ams നമുക്ക് കാണാൻ കഴിയും.
Then we see the 7 I Ams of the Lord.
അവിടെ പറയുന്ന വാക്കുകളും ശ്രദ്ധിച്ച്
let's listen closely to the words that are mentioned there.
Bread enik end avashyam undo adu avan aayi theerugeyalliyo.
What I am actually in need of, he had become that.
Avu sadhikkunnundo മണവാട്ടിക്ക് അപ്പം വേണം എന്ന് മണവാളന് മനസ്സിലായപ്പോൾ മണവാളൻ എന്ത് ചെയ്തു? മണവാൻ പറയാ, ഞാനാണ് ജീവന്റെ അപ്പം.
When bridegroom realized that the bride needed bread, you know what he did? He said, I am the bread of life.
അത് മനസ്സിലാവുന്നുണ്ടോ?
Did we understand that?
ഇനി അടുത്ത നോക്കിക്കേ.
Let's look at the second one.
Light.
ഇരുട്ടിൽ
കിടന്ന മണവാട്ടിക്ക് വെളിച്ചം വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയാണ് ഞാനാണ് വെളിച്ചം. അവൻ അതായി തീരുകയാണ്.
So when the bride who was in darkness, the bridegroom became the light himself.
ഞാൻ പറഞ്ഞു വരുന്നത് എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം അവൻ തന്നില്ല, അതെല്ലാം അവനായി തീർന്നു.
What I was trying to say is all that we needed, it is not that God gave that, but God became that himself.
അവൻ തന്നെത്താൻ കീറി മുറിച്ച് എന്ത് ചെയ്തു? വാതിലായി തീർന്നു.
He broke himself and became the door.
അവൻ തന്നെ ഇടയനായി തീർന്നു.
He himself became the shepherd.
അവൻ പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും.
He said, I am resurrection and life.
ഞാനാണ് വഴിയും സത്യവും ജീവനും.
He said, I am the way, truth and life.
ഞാനാണ് മുന്തിരിവള്ളി.
He said, I am the vine.
അപ്പോൾ ആ അതിന്റെ സമ്മറി എന്താണ്? God is not only the provider but also the provision.
It means that God is not only the provider but also the provision.
അത് മനസ്സിലാവുന്നുണ്ടോ?
Are we able to understand that?
എന്നുവെച്ചാൽ ഈ മണവാട്ടി തന്റെ എല്ലാ ആവശ്യത്തിനും ക്രിസ്തുവിനെ മാത്രം നോക്കത്തക്കോണം കാര്യങ്ങളെ എന്ത് ചെയ്തിരിക്കുക? ക്രമീകരിച്ചിരിക്കുക.
It means that things are made in such a way that this bride would only look to her husband or to the bridegroom for all her provisions.
എന്നുവെച്ചാൽ ഇതാണ് അൺസർച്ചബിൾ റിച്ചസ്.
This is what we mean by unsearchable riches.
എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ എല്ലാം ഉണ്ടെന്നുള്ള നിലയിൽ നാം കണ്ടെത്തത്തക്കവണ്ണം അവൻ അവനെ തന്നെ വെളിപ്പെടുത്തുക.
It is such that Christ is revealing himself in such a way that all things that is needed is in him.
ഇനിയൊരു പ്രത്യേകതയുണ്ട് ഈ ഓരോ വാക്കുകൾക്കും.
There are very specific uniqueness in all of these words.
ഇതിലെല്ലാം അവൻ തീർന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ കൺസ്യൂം ആകപ്പെടുന്നുണ്ട്.
ഇൻ ഓൾ ദീസ് വേർഡ്സ് ഹീ ഈസ് ഗെറ്റിംഗ് ഹിംസെൽഫ് കൺസ്യൂംഡ്.
എങ്ങനെയാണ്?
ഹൗ ഇസ് ഇറ്റ്?
ബ്രെഡ് മുഴുവനായിട്ട് ഇരുന്നാ പറ്റുമോ? അത് തിന്നു തീർക്കും അല്ലേ?
ദ ബ്രെഡ് ഹാസ് ടു ബി ടേക്കൻ ഇൻ.
ലൈറ്റ് വരണമെങ്കിൽ അത് എരിഞ്ഞു തീരണം അല്ലേ?
ദ ലൈറ്റ് ഹാസ് ടു ബി ബേൺഡ്.
ഡോർ ആണെങ്കിൽ അത് മുറിക്കപ്പെടണം, രണ്ടായി തുറക്കപ്പെടണം.
The door has to be opened in two.
യാക്കോബ് പറയുന്നുണ്ട് ഷെപ്പേർഡിനുള്ള ബന്ധത്തിൽ വെയിലും മഞ്ഞും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആകെ എന്റെ ശരീരം മുഴുവനും ക്ഷയിച്ചു. അതാണ് കർത്താവ് ഉണ്ടായത്.
Jacob says that as being a shepherd, that because of dew and the sunlight I have been broken.
യേശുക്രിസ്തു റിസറക്ഷനും ലൈഫും ആകണമെങ്കിൽ അതിന് മുമ്പ് ഒരെണ്ണം വേണം. അതെന്തുവാ? മരണം. ഡെത്ത് ഇല്ലാതെ റിസറക്ഷനും ലൈഫും ഇല്ല.
If Jesus Christ had to be resurrection and life, he had to go through death.
അവൻ വഴിയും സത്യവും ജീവനും ആകണമെങ്കിൽ ആ വഴിയിലൂടെ മനുഷ്യൻ ചവിട്ടി പോകണം.
If he had to become the way, truth and life, men has to trod on him.
ആ വീഞ്ഞ് തന്നെ തന്നെ മുഴുവനും കൊടുത്തെങ്കിലേ നമ്മളിൽ ആ വീഞ്ഞിന്റെ രസം ഉണ്ടാവുകയുള്ളൂ.
Only if the wine would completely be done away, then we would be able to enjoy that wine.
എന്താണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്?
What does all of this teach us?
നമ്മുടെ നോട്ടം, നമ്മുടെ ഫോക്കസ്, നമ്മുടെ സ്രോതസ്സായി ക്രിസ്തുവിനെ കാണണം.
It means that our focus, our all and all should be Christ.
ക്രിസ്തുവിനെ നേടണം എന്ന് പൗലോസ് പറഞ്ഞത് ഇതാണ്.
This is what Paul meant when he said that we need to gain Christ.
ധൈര്യമായിട്ടിരിക്കൂ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നിങ്ങൾ രുചിക്കും തോറും, അവന്റെ സ്വാദ ആസ്വദിക്കും തോറും നിങ്ങൾ പണ്ട് മുതൽ ആഗ്രഹിക്കുന്ന ഈ ആത്മാവിന്റെ ഫലം, ദൈവത്തിന്റെ സർവായുധ വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ താനെ പ്രവേശിക്കും.
Brothers and sisters, even as you enjoy Christ, we would be able to enjoy the whole, we would be able to receive the whole armor of God, and we will be able to bring about the fruit of the Spirit in our life.
ക്രിസ്തുവിൽ ഉള്ള സുരക്ഷിതത്വം അനുഭവിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ നാം അറിയണം.
If you have to enjoy safety in Christ, we need to be inside Christ.
ഒരു നല്ല എക്സാമ്പിൾ എന്റെ മനസ്സിൽ വരുന്നു.
A good example comes into my mind.
ഗെത്സെമനെ തോട്ടത്തിൽ അന്ധകാരത്തിന്റെ ആ സമയത്ത് അനേകർ കർത്താവിനെ പിടിക്കാനായിട്ട് വന്നു.
In the garden of Gethsemane during darkness, many people came to catch Christ.
ആ സമയത്ത്,
during that time,
ക്രിസ്തു മുമ്പോട്ട് ചെന്ന് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുക അവിടെ.
Christ came then forward and he said, I am. Who was there behind? All the disciples were there.
കർത്താവിനെ പിടിച്ചപ്പോൾ ശിഷ്യന്മാരിൽ കത്രോസ് ആണെങ്കിൽ വാളുകൊണ്ട് വെട്ടി എന്നിട്ട് പോലും ആ ശിഷ്യന്മാരിൽ ഒരാളെ പോലും അവർ തൊട്ടില്ല.
While they came to get hold of Christ, Peter used his sword, and but still nobody came to catch him.
അവർ ക്രിസ്തുവിനെ മറഞ്ഞ് രക്ഷപ്പെടുകയായി.
They were hiding themselves behind Christ and they were saved.
ഈ സത്യവും പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സ്ട്രഗിളാണ്.
This is also truth that we find in the Old Testament.
Abraham ne parnappo endo parnne.
When Abraham was said, what did he say?
Njan ninde parijayum ninde adimahathaya prathifalavum aagunu.
He said that I am your shield and I am your exceeding great reward.
എന്നു വെച്ചാൽ അവൻ നമ്മുടെ പരിചയമാണെന്ന് ഇന്ന് പുതിയ നിയമത്തിൽ ഈ അവന്റെ പേരുകൾ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടും നാം വിചാരിക്കുന്നുണ്ടാ നമുക്ക് സത്യവും നീതിയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലേ പിശാചിന്റെ ഒളിയമ്പുകളെ തകർക്കുവാൻ കഴിയുള്ളൂ എന്ന.
Though even in the Old Testament God has taught us through his titles that he is our shield, we still realize, we still feel that we need to have all of this to stand on our own.
നമുക്ക് നമ്മുടെ ബോസിൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ,
if we need some help from our boss,
ഒരു ലോണോ ഒരു അവധിയോ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ,
if we need a holiday or anything of that kind,
നമ്മൾ എപ്പോഴും ബോസിന്റെ മൂഡ് നോക്കും അല്ലേ.
We are very watchful of the mood of our manager.
നല്ല ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ അവധി ചോദിച്ചേക്കാൻ പറഞ്ഞാൽ കൂടി എല്ലോ.
When the manager is very hot tempered during that time, do we go and ask him for a leave?
നമ്മൾ തിരിച്ചു വരുന്ന കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ എന്നാ അവര് തിരിച്ചു ഓ ഇപ്പൊ നല്ല മൂഡിലല്ല.
So when we come back, our co-workers would ask what happened and we would say that he is not in a good mood.
അപ്പോൾ ആ നല്ല മൂഡുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലും.
So when we go to meet him in a time where he is very jolly,
ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ മോൻ ഒരു ഡിസ്റ്റിങ്ഷനോട് കൂടെ ഒരു പരീക്ഷ പാസ്സായി നിൽക്കട്ടെ.
For example, if the manager's son has won with an exam with distinction,
അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് സാറിന് ഭയങ്കര സന്തോഷമാണല്ലോ എന്നാ പറ്റി സാറേ.
Then if you were to ask him, you are very happy today, what has happened?
എന്നാ പറയാനാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ മോന് ഡിസ്റ്റിങ്ഷൻ കിട്ടി.
He would say that I did not expect, but my son got a distinction.
മോൻ കോപ്പി അടിച്ചതല്ലായിരിക്കും.
He might have copied.
എന്തായാലും ബോസ് സന്തോഷമായിട്ടിരിക്കും നമ്മള്. എന്റെ സാറേ ഇത്രയും സന്തോഷമായിട്ടിരിക്കുമ്പോ ഒരാഴ്ചത്തെ ലീവ് താ.
When you are very happy, why don't you give us 1 week holiday?
ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബോസുമാരായിട്ടുള്ളവർക്കും അറിയാം.
All of us who work know it, and all of those who are bosses would know it.
ദൈവം ഒരാളിൽ പ്രസാദിച്ചപ്പോൾ ആ ആളുടെ മനസ്സിൽ വെച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം പെട്ടെന്ന് പറഞ്ഞു. ദൈവം പ്രസാദിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഒരാളിനെ ഓർമ്മയുണ്ടോ? When God was pleased with a particular person, that particular person jumped in front of God to ask a favor from him, because that was the moment the Father was pleased with him. Who is that? Pardon? Solomon. Pine. Solomon oru nalla vaakanengilum vera aalana enikku vendi. ഒരു പേരും കൂടെ പറ എന്തായാലും ഞാൻ അത് കഴിഞ്ഞ് എന്റെ പേര് പറഞ്ഞോളാം. എന്തോ ഞാനല്ലെന്നോ? യോഹന്നാനോ? ഗിദയോൻ? യാക്കോബ്? മോശ? മോശ എടുത്തു പറയുന്നുണ്ട്, നിനക്ക് എന്നോട് പ്രസാദം തോന്നി, എന്നോട് കൃപയുണ്ടായത് കൊണ്ട് ഒരു റിക്വസ്റ്റ്, എന്നറിയാവോ? എനിക്ക് നിന്റെ മഹത്വം കാണണം.
Moses says categorically that since you have pleased in me, I would want to see your glory.
ഇത് കുറേ നാളുകൊണ്ട് മോശ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹമാണ്.
This is a desire that has been in his heart for a long time.
എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, നിന്നെ പേര് കൊണ്ട് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് ദൈവം പറയുകയും മോശ ചാടി വീണ് പറയാ, എന്നാ എനിക്ക് നിന്റെ മഹത്വം എന്ന് കാണാം.
Even as God was saying that I have known you personally, I have shown grace on you, and the very moment Moses asked God, Lord, show me your glory.
ഞാൻ പറയുന്നത് ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ നിൽക്കണം.
What I want to say is, we need to be in the presence of the Lord like Moses.
നമ്മുടെ ലക്ഷ്യം എന്താ?
What is our aim?
അവൻ പ്രസാദിക്കുന്ന സമയത്ത് വേണം അവനെ കയറി പിടിക്കാൻ.
We need to catch him when he is pleased with us.
ആ പേരിൽ എനിക്ക് അവനെ ഒന്ന് ചുംബിക്കണം.
I need to kiss him in that name.
പത്രോസ് എന്തിനാണ് എന്നെ മുഴുവനും കഴുകണമേ, അല്ലെങ്കിൽ എപ്പോഴാണ് എന്നെ മുഴുവനും കഴുകണമേ എന്ന് പറഞ്ഞതെന്നറിയാം?
When did Peter say that, Lord, you need to wash me completely?
ഉറക്കം പറയണ, എനിക്ക് ഇച്ചിരി ചെവി പങ്കില്ലെന്ന് കേട്ടപ്പം അപ്പൊ കുളിച്ചാലോ. അതാ പത്രോസ് ചിന്തിക്കുന്നേ.
When he was said that I have nothing to do with you, then he said that
you don't have fellowship with me. Yeah.
Yeah, when he said that you don't have fellowship with me, then he says that you need to wash me.
Bathe me, matlab give me a full bath. See, മോശ അല്ല പത്രോസ് വിചാരിച്ചത് കാല് കഴുകിയ കൂട്ടായ്മ കിട്ടുമെന്നോ, അന്നാ കർത്താവെ അങ്ങ് കുളിപ്പിച്ചേര്.
What he thought was, if the legs were washed and then we would have fellowship, then he realized, why don't the whole body be washed?
പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നിങ്ങൾ ജീവിക്കുന്നത് അവരുമായി കിട്ടുന്ന കൂട്ടായ്മയുടെ അത്യാഗ്രഹം കൊണ്ടാണോ?
The reason why we are living a holy life is because of the fellowship.
Is it because of
the fellowship that we want to enjoy with him?
ഞാൻ സ്നാനപ്പെടാൻ വാസ്തുതി കാരണം എന്താണെന്നറിയാമോ?
You know what was the reason why I baptized?
സ്നാനപ്പെടാതെ ഞാൻ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ കുറവ് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി.
When I went forward without taking baptism, I realized that my fellowship with the Lord was not too much.
I was not getting more of
the fellowship with the Lord.
ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു മലയാളത്തിൽ.
And this is how I said to the Lord,
കർത്താവേ, ഈ പ്രാവശ്യം ലീവിന് പോകുമ്പോൾ സ്നാനപ്പെട്ടോളാമേ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടതുണ്ടാ അവന്റെ കൂട്ടായ്മ.
I said, Lord, this time when I go for leave, I will get myself baptized, for I really yearned for the fellowship of the Lord.
എന്നോട് സഹോദരന്മാരെ പറഞ്ഞിട്ടുണ്ട് സാക്ഷി ഇടയ്ക്ക് കയറി പറയരുത്.
Some of the believers told me that you shouldn't be telling your testimony now.
അത് ഏതോ ഒരു ദിവസം പറഞ്ഞിട്ട് അന്ന് മാത്രമേ പറയാൻ പറ്റൂ.
I've been assigned a day and I'm supposed to say it then.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
The name of the Lord be glorified.
പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരും.
Dear brothers, when you turn to the Lord would reveal himself to us.
ദൈവം നിങ്ങളെ സഹായിക്കും.
In the name of the Lord be glorified.